ജാനിയുടെ സ്വന്തം കാശി, രചന സുജിഷ, അവതരണം ഷാഹുൽ മലയിൽ, എഡിറ്റിംഗ് ഫൈസൽ സി എം നൂഞ്ഞേരി. ഇനിയിപ്പോ എന്താ ചെയ്യ ഡ്രസ് മാറാൻ? കാശി ചുറ്റും നോക്കിയപ്പോഴാണ് ഒരു വഞ്ചിപ്പുര കണ്ടത്. അവളെയും ചേർത്ത് പിടിച്ച് അവൻ വഞ്ചിപ്പുരയിലേക്ക് പോയി. അവിടെയൊന്നും ആരുമില്ലായിരുന്നു. എന്നാലും കാശി ചുറ്റും പോയി നോക്കിയതിനു ശേഷം ഉള്ളിലും കയറി നോക്കി അവൾക്ക് അവന്റെ ഡ്രസ്സ് ധരിക്കാൻ കൊടുത്തു. ജാനി ഡ്രസ്സ് ധരിച്ച് വാതിൽ തുറന്ന് പുറത്തേക്ക് വന്നു. അവന്റെ ടീഷർട്ടും ജീൻസ് പാന്റുമായിരുന്നു അവൾ ധരിച്ചിരുന്നത്. കാശി നനഞ്ഞ നിക്കറും മേൽ ടവലും ചുറ്റി നിൽക്കുകയാണ്. അയ്യോ, കാശിയിട്ട് നനഞ്ഞതാണ് ധരിച്ച്. ഏട്ടന് കൊടുത്ത ഡ്രസ്സ് ഞാൻ ഇടുകയും ചെയ്തു. ജാനി അവന്റെ അടുത്തേക്ക് വന്നുകൊണ്ട് പറഞ്ഞു,
അതൊന്നും സാറില്ല ഭാര്യ, ഇരുട്ടി തുടങ്ങിയാൽ നമുക്ക് പോവാം.
കാശി തോളിൽ കിടന്ന ടവൽ കൊണ്ട് അവളെ ചുറ്റി അടുത്തേക്ക് വലിച്ചുകൊണ്ട് പറഞ്ഞു. ജാനി കൊഞ്ചലോട് ചിണുങ്ങി. ജാനി ബക്കറ്റ് എടുത്തും കാശി അവളെ പൊക്കിയെടുത്തു.
അയ്യോ കാശിയേട്ടാ, ഞാൻ നടന്നോളാം.
വേണ്ടല്ലോ, എന്റെ ജാനിക്കുട്ടിയുടെ കാലിൽ മണലാവില്ലേ?
അവളുടെ നെറ്റിയോട് നെറ്റിമുട്ടിച്ചുകൊണ്ട് കാശി പറഞ്ഞു. പുഴമണലിലൂടെ അവളെയും ഏറ്റിക്കൊണ്ട് കാശി മുമ്പോട്ട് നടന്നു. രാത്രി ഗാനമേളക്ക് പോകണമെന്ന് അപ്പു വാശി പിടിക്കാൻ തുടങ്ങി. മട്ടുപ്പാവിൽ പോയിരുന്ന് കണ്ടോളാൻ ലക്ഷ്മി എല്ലാവരോടും പറഞ്ഞു. പാടത്താണ് ഗാനമേള നടക്കുന്നത്. മട്ടുപ്പാവിലിരുന്ന് ഗാനമേള കാണുമ്പോൾ സ്റ്റേജിന് മുമ്പിൽ കാശിയും കൂട്ടുകാരും നിൽക്കുന്ന ശ്രീ കണ്ടു. ജോയയും തേസിനെയും അവിടെ കണ്ടപ്പോൾ ശ്രീക്കും രസിയക്കും അങ്ങോട്ട് പോകാൻ ആഗ്രഹം തോന്നി. പക്ഷേ അവരെ പൂരപ്പറമ്പിൽ പോയിരുന്ന് ഗാനമേള കാണാൻ ശേഖരൻ വിടില്ലായിരുന്നു. എങ്ങനെ അങ്ങോട്ട് പോകുമെന്ന ആലോചനയിലാണ് ശ്രീയുടെ കണ്ണിൽ ലക്ഷ്മിയുടെ മടിയിൽ നിന്ന് ഗാനമേള കാണുന്ന മാളുവിന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. അങ്ങനെ അവർ മാളുവിനെ അരികിലേക്ക് വിളിച്ചു. മാളൂട്ടി, അവിടെ പോയിരുന്ന് ഗാനമേള കണ്ടിട്ടില്ലല്ലോ. ഇല്ല ചേച്ചി, എനിക്ക് പോകണമെന്നുണ്ട്. എന്താ ആരും അങ്ങോട്ട് പോവാത്തേ?
മാളൂട്ടി അവരോട് വിഷമത്തോട് ചോദിച്ചു.
അവിടെ പോയാലേ ക്യാമറയിൽ ഗാനമേള ഷൂട്ട് ചെയ്യാം. നീ വാശി പിടിച്ച അമ്മ കേൾക്കും. ഞങ്ങൾ പറഞ്ഞാൽ കേൾക്കില്ല. ഞങ്ങൾ പറഞ്ഞിട്ടാണെന്നൊന്നും പറഞ്ഞേക്കില്ലേ?
ഇല്ല, വീഡിയോസ് എടുക്കാല്ലേ?
മാളൂട്ടി കളങ്കമില്ലാത്ത മനസ്സോടെ ലക്ഷ്മിയുടെ അടുത്തേക്ക് പോയത് കണ്ടപ്പോൾ അവർക്ക് പാവം തോന്നി.
ലക്ഷ്മി അമ്മേ, എനിക്ക് അങ്ങോട്ട് പോവണം. പ്ലീസ്, നമുക്ക് അവിടെ ഇരുന്ന് ഗാനമേള കാണാം. പ്ലീസ് അമ്മ.
അവൾ വാശി പിടിക്കുന്നത് കണ്ട് ലക്ഷ്മി ഗൗരവത്തോടെ ഇരിക്കുന്ന ശേഖരനെ നോക്കി.
എങ്ങോട്ടാച്ചാ പോ?
ശേഖരൻ മാളുവിനെയും തുറിച്ചു നോക്കി ലക്ഷ്മിയോട് പറഞ്ഞിട്ട് എഴുന്നേറ്റ് പോയി. ലക്ഷ്മി അവരെയും കൊണ്ട് താഴേക്ക് പോയി. മഹിയയും ആദിയും കൂട്ടി പൂരപ്പറമ്പിലേക്ക് നടന്നു. വഴിയോര കച്ചവട സാധനങ്ങൾ കണ്ട് അപ്പവും മാളുവും നെനുവും ഓരോന്നും മേടിച്ചു തരാൻ മഹിയോട് പറയാൻ തുടങ്ങി. കാശിയും കൂട്ടുകാരും നോക്കുമ്പോൾ ചുവന്ന ഹൈഡ്രജൻ ബലൂണും പിടിച്ചു വരുന്ന വീട്ടുകാരെ കണ്ടു. മാളുവും നെനുവും അപ്പവും കണ്ണട മുഖത്ത് വെച്ച് പി പി ഊതി ചേർലിരിക്കാൻ പോകുന്ന കണ്ട് കാശിയും കൂട്ടുകാരും ചിരി നിർത്താൻ തന്നെ പാടുപെട്ടു. അപ്പുവിന്റെ കയ്യിൽ ഒരു കരടിയും നെനുവിന്റെ കയ്യിൽ ചോട്ടാബീനും മാളുവിന്റെ കയ്യിൽ മിക്കിമോസുമുണ്ട്. കാശിയും കൂട്ടുകാരും ചേർലിരിക്കുന്ന അവരുടെ അടുത്തേക്ക് ചെന്നു.
കാശി, പി പി.
മാളുവിന് പി പി ഊതി കാണിച്ചു കൊടുത്തു. കാശി ചിരിച്ചുകൊണ്ട് അവരുടെ തലയിൽ തലോടി.
കാശിപ്പ, ഞങ്ങൾക്ക് എന്താ മേടിച്ചു തരണേ?
നെനുവും അപ്പവും അവനോട് ചോദിച്ചു.
പോകുമ്പോ മേടിച്ചു തരാം കേട്ടോ.
കാശി അവരുടെ നെറുകിൽ ചുംബിച്ചുകൊണ്ട് പറഞ്ഞു. ഈ സമയം തേജസ്സും റസിയും ജോയും ശ്രീയും പരസ്പരം നോക്കി ആരും കാണാതെ ചിരിക്കാൻ തുടങ്ങി. കാശി എല്ലാവർക്കും ഐസ്ക്രീം മേടിച്ചു കൊടുത്തു കൊടുത്തു. അപ്പോഴാണ് മാളു ശ്രീയും ജോയും പരസ്പരം നോക്കി ചിരിക്കുന്നത് കണ്ടത്. ആദ്യമൊക്കെ അവൾ കരുതിയത് പരിചയമുള്ളത് കൊണ്ട് ചിരിക്കാനെന്നാണ്. പിന്നെ കണ്ണിച്ചിമ്മി കാണിക്കലും രണ്ടാളും ആംഗ്യഭാഷയും തുടങ്ങി. മാളൂട്ടിക്ക് കാര്യം മനസ്സിലായി, സംഭവം പ്രേമം തന്നെയെന്ന്. മാളൂട്ടി കസേരയിലിരിക്കുന്ന സ്ത്രീയുടെ അടുത്ത് പോയിരുന്നു. അവൾ വന്നിരുന്നപ്പോൾ അവരുടെ ആംഗ്യഭാഷയെല്ലാം നിന്നു. ശ്രീ, ഗാനമേള കാണാൻ വന്നല്ലേ? എന്നാ അത് കാണൂ. അവൾ പറഞ്ഞു കേട്ട് ശ്രീ ഗാനമേള കാണാൻ തുടങ്ങി. അവൾ ജോയെ നോക്കി. അവൻ ശ്രീയെ നോക്കുന്നത് കണ്ട് മാളൂട്ടി അവളെ മറിഞ്ഞിരുന്നു. എന്തേന്ന് ജോയോട് ചോദിച്ചു. അവനൊന്നുമില്ലെന്ന് ചുമലനക്കി കാണിച്ച് തിരിഞ്ഞിരുന്നു. തേജസ്സും റസിയും പരസ്പരം നോക്കുന്നത് കണ്ട് മാളു തേജസ്സിന് റസിയുടെ ഉപ്പയെ വിളിച്ച് കാണിച്ചു കൊടുക്കുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി. തേജസ് കൂസെല്ലാം നിൽക്കുന്നത് കണ്ട് മാളു ഹമീദിനെ വിളിച്ചതും തേജസ് ജോയുടെ അടുത്തേക്ക് പോയി. ഡാ, മാളൂട്ടി നല്ല കലിപ്പിലാണല്ലോ, തേജസ് ജോയോട് പറഞ്ഞു.
എങ്ങനെ ആവാതിരിക്കും, ഞങ്ങളുടെ കാര്യങ്ങൾക്ക് മനസ്സിലായി തോന്നുന്നു.
ജോ പറഞ്ഞു കേട്ട് തേജസ് ഞെട്ടി.
നീ തീർന്നു ജോ, നീ തീർന്ന്.
അവൾ ഇന്ന് തന്നെ എല്ലാം കാശിയുടെ അടുത്ത് വിളമ്പു. അവൾക്കൊന്നും മനസ്സിൽ പിടിച്ചൊക്കെ അറിയത്തില്ല, തേജസ് പറഞ്ഞു.
ദൈവമേ, എല്ലാം പറയൂടാ,
ജോ ടെൻഷനോടെ ചോദിച്ചു. തേജസിന് ജോയുടെയും ശ്രീയുടെയും കാര്യം അറിയാമായിരുന്നു.
നീ പേടിക്കണ്ട ജോ, അവൾ എല്ലാവരോടൊന്നും വിളിച്ചു പറയില്ല, നീ പേടിക്കണ്ട,
തേജസ് അവൻ ആശ്വസിപ്പിച്ചു. എല്ലാവരുടെയും ഇടയിലിരിക്കുന്ന ജാനിയെ കാശി നോക്കി. കുറേ നേരം നോക്കിയപ്പോൾ കാശി അവളോട് കണ്ണിറുക്കി കാണിച്ചു. ജാനി നാണത്തോടെ മുഖം താഴ്ത്തി. ഗാനമേള കഴിഞ്ഞു പോകുമ്പോൾ അപ്പവും നെനുവും കാശിയുടെ കൂടെ പോയി. കടയായ കടകളിൽ മുഴുവൻ കയറി നടന്ന് ഓരോന്നും മേടിക്കാൻ തുടങ്ങി. ലക്ഷ്മി മകൾക്കും മാളുവിനും റസിയക്കും മരുമക്കൾക്കും വളയൊക്കെ ഇട്ട് കൊടുക്കുന്നത് കണ്ട് മക്കൾ പരസ്പരം നോക്കി.
അമ്മേ, കടമൊത്തം വാങ്ങുവോ?
ആദി കളിയാക്കി ചോദിച്ചു. പെൺകുട്ടികളായ ഇതൊക്കെ അണിയും, ആ കാശി എത്രയെന്ന് പറഞ്ഞുകൊടുക്കുമോളെ, ലക്ഷ്മി കടക്കാരിയോട് പറഞ്ഞു. എല്ലാവർക്കും വളയെടുത്ത് കഴിഞ്ഞതിന് ശേഷം അവർ ബില്ല് കൊടുത്തതിന് ശേഷം വീണ്ടും ആ കടയിലേക്ക് കയറി രണ്ട് സെറ്റ് വള വാങ്ങിച്ചു.
കാശിയാണ് ആ വളയുടെ കാശി കൊടുത്തത്. അമ്മ കണ്ണു തുറക്കുന്ന കാശി ശ്രദ്ധിച്ചു.
അമ്മ എന്തിനാ വീണ്ടും വള വാങ്ങിച്ചേ?
കാശി അവരോട് ചോദിച്ചു.
അതെന്റെ അഭിരാമിക്കും ഭാഗിക്കും മേടിച്ചതാ.
അവന്റെ മുഖത്തേക്ക് നോക്കാതെ അവർ വള മറച്ചു പിടിച്ചുകൊണ്ട് പറഞ്ഞു. എല്ലാവരും അതിരാവിലെ അമ്പലത്തിൽ പോയി വന്നിരുന്നു. വീട്ടിൽ ഒരുപാട് കുടുംബക്കാരൊക്കെ വന്നുകൊണ്ട് മാളൂട്ടി നേരെ സ്ത്രീയുടെ മുറിയിലേക്ക് പോയി. അവിടേക്ക് ചെല്ലുമ്പോൾ സ്ത്രീ റൂമിലുണ്ടായിരുന്നില്ല. അപ്പോഴാണ് സോപാനത്തിൽ ജോയും സ്ത്രീയും അപ്പും കൂടിയിരിക്കുന്ന മാളു കണ്ടത്. ജോ അപ്പു കാണാതെ സ്ത്രീയുടെ കവിളിൽ ചുംബിച്ചു. പെട്ടെന്നാണ് ജോ മാളു വരുന്നത് കണ്ടത്. അവളെ കണ്ടതും ജോ എന്ന് ഭയന്നു. മാളൂട്ടി അവരുടെ നടുവിൽ ചെന്നിരുന്നു.
എന്താ രണ്ടക്കൂടെ പണി?
അവൾ ദേഷ്യത്തോടെ ചോദിച്ചപ്പോൾ രണ്ടാളും ഭയന്നു.
എന്നു തുടങ്ങി ഈ പ്രണയം?
ആരൊന്നും അറിയില്ലെന്ന് കരുതിയല്ലേ. ജോയും സ്ത്രീയും പരസ്പരം നോക്കി മിണ്ടാതെ നിന്നു.
ഇതൊക്കെ എല്ലാവരും അറിഞ്ഞാലുള്ള അവസ്ഥ രണ്ടാളും ആലോചിച്ചിട്ടുണ്ടോ?
മാളൂട്ടി രണ്ടാളെയും മാറി മാറി നോക്കിക്കൊണ്ട് പറഞ്ഞു.
മാളൂട്ടി, ഞങ്ങൾ തമ്മിൽ ഇന്നോ ഇന്നലെ തുടങ്ങിയ ബന്ധമല്ല, കുഞ്ഞുനാൾ തുടങ്ങിയ പ്രണയമാണ്.
ഇവളെ പ്രണയിച്ച് ചതിക്കാനല്ല, ഇവളെ അന്തസ്സായി വന്ന് പെണ്ണ് ചോദിക്കാനാണ് എന്റെ തീരുമാനം. മാളൂ ഇത് ആരോട് പറഞ്ഞാലും എനിക്കൊരു പ്രോബ്ലമില്ല, എന്റെ സ്ത്രീയെ ഞാൻ തന്നെ കൊണ്ടുപോകും.
അവൻ പറഞ്ഞു കേട്ട് മാളൂ സ്ത്രീയും ചിരിക്കാൻ തുടങ്ങി.
ജോ ഒന്നും മനസ്സിലാവാതെ അവർ നോക്കി.
ഹലോ മിസ്റ്റർ ജേക്കബ്, നിങ്ങളുടെ ഈ കെട്ടിയവളെ ഇന്നലെ തന്നെ ഞാൻ പൊക്കി, തത്ത പറയുന്ന പോലെ എല്ലാവരോടും പറഞ്ഞിട്ടുണ്ട്.
ഓ, രണ്ടും കൂടി എന്നെ കളിയാക്കിയതാണല്ലേ? അവൻ പറഞ്ഞു കേട്ട് സ്ത്രീയും മാളൂട്ടിയും ചിരിച്ചു.
എനിക്ക് ഇച്ചായൻ്റെയും കാശിയേട്ടൻ്റെയും ഫ്രണ്ട്ഷിപ്പ് ഭയങ്കര ഇഷ്ടമാണ്. ഇച്ചായൻ്റെ സ്വരയിടറിയ കാശിയേട്ടൻ സഹിക്കില്ല. കാശിയേട്ടനെ വേദനിപ്പിക്കുന്നതൊന്നും നിങ്ങൾ ചെയ്യരുത്,
മാളു രണ്ടാളോടും പറഞ്ഞു.
ഇല്ല മാളൂട്ടി, ഞങ്ങൾ വല്ലപ്പോഴേ വിളിക്കുകയും തമ്മിൽ കാണുകയുള്ളൂ.
എനിക്ക് ഇവിളക്കവളിത് എൻ്റെ കാശിയാണ്, അത് ഇവൾക്കും അറിയാം.
പിന്നെ ഇവളെ ഇവിടെ വന്ന് ചോദിക്കാൻ എൻ്റെ സമ്മതത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ് എൻ്റെ വീട്ടുകാർ. ഇവളെ ഞാൻ തന്നെ കൊണ്ടുപോകും.
ജോയുടെ വാക്കുകൾ ഉറച്ചതായിരുന്നു.
പിന്നെ ഇച്ചായൻ്റെ പ്രണയമൊക്കെ കൊള്ളാം, പക്ഷെ എപ്പോഴും ചുറ്റുപേരെ കണ്ണു വേണം.
ആ ആര്യച്ചേച്ചി അത്ര നല്ലതല്ലെന്നാണ് സ്ത്രീ പറഞ്ഞത്, എന്തായാലും ഒന്ന് സൂക്ഷിച്ചേക്കണേ.
മാളു അത് പറയുമ്പോഴാണ് ആര്യ മുകളിലേക്ക് വരുന്നവർ കണ്ടത്. അവർ സോപാനത്തിൽ തന്നെ ഇരുന്നു. ആര്യ സ്ത്രീ തുറപ്പിച്ചു നോക്കിയപ്പോൾ അവൾ വേഗം താഴേക്ക് പോയി. കാശി ജാനിയെ തിരഞ്ഞ് വീട് മുഴുവൻ നടക്കുകയായിരുന്നു. അപ്പോഴാണ് അവൾ പൂമുഖത്തു നിന്ന് വിദേശത്ത് നിന്ന് വന്ന ഒരു കസിനോട് സംസാരിക്കുന്നവൻ കണ്ടത്. അയാൾ ഓരോ തമാശ പറഞ്ഞ് ഒറ്റയ്ക്ക് ചിരിക്കുകയായിരുന്നു. അയാളുടെ തൊലിഞ്ഞ തമാശ കേട്ട് അവൾക്ക് ദേഷ്യം വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് അയാൾ ചിരിച്ചുകൊണ്ട് അകത്തേക്ക് നോക്കിയത്. ദേഷ്യം നിറഞ്ഞ മുഖവുമായി കാശി വരുന്നു കണ്ട് അയാളുടെ മുഖം വിളറി. അയാളെ പണ്ടേ കാശിക്ക് ദേഷ്യമായിരുന്നു. ദേഷ്യം പിടിച്ച് കാശി വരുന്നു കണ്ട് ജാനി ഓടിച്ചെന്നവനെ തടഞ്ഞു. അയാൾ വേഗം അവിടെ നിന്ന് സ്ഥലം വിട്ടു.
ഇവനൊക്കെ എന്തിനാ ഇപ്പം ഇങ്ങോട്ട് കെട്ടിയെടുത്തേ?
അവൻ പോകുന്നു നോക്കി ദേഷ്യത്തോടെ കാശി പറഞ്ഞു.
എന്റെ കാശിയേട്ടാ, അകത്തേക്ക് നടക്ക്, ഒരു പ്രോബ്ലം ഉണ്ടാക്കല്ലേ.
ജാനി അവന്റെ കൈ പിടിച്ച് അകത്തേക്ക് കൊണ്ടുപോയി. വൈകുന്നേരം 3 മണിയായപ്പോൾ എല്ലാവരും ശിവക്ഷേത്രത്തിലേക്ക് പോയി. കാവലമ ക്ഷേത്രത്തിലേക്ക് ഇവിടെ നിന്നായിരുന്നു താലം പോകുന്നത്. കാശിയും കൂട്ടുകാരും ക്ഷേത്രത്തിനു മുമ്പിൽ നിൽക്കുകയായിരുന്നു. ക്ഷേത്രത്തിലേക്ക് വീട്ടുകാർ വരുന്നത് കണ്ട് കാശി ജാനിയെ തേടി. കേരളീയ കസവുസാരിയിൽ പച്ചക്കറിയുള്ള സാരിക്കൊപ്പം കടുംപച്ച നിറത്തിലുള്ള ബ്ലൗസാണ് ജാനിക ധരിച്ചിരിക്കുന്നത്. കാതിൽ ജിമിക്കി കമ്മലും കൈകളിൽ കുപ്പിവളയും നെറ്റിയിൽ ചുവന്ന വലിയ പൊട്ടും കഴുത്തിൽ താലിയോടൊപ്പം പാലക്കാമാലയും മുടി നിവർത്തിയിട്ട് മുല്ലപ്പും മുടിയിൽ ചുറ്റിക്കെട്ടി തനിക്ക് വേണ്ടി ചാർത്തിയ സിന്ദൂരവും അണിഞ്ഞ് സുന്ദരിയായി വരുന്ന അവളെ കണ്ട് കണ്ണിമ വെട്ടാതെ കാശി നോക്കി നിന്നു. അവളുടെ ചുണ്ടിന് മുകളിലുള്ള വെണ്ണക്കള്ളി തിളങ്ങുമ്പോൾ കാശിക്ക് അവളോടുള്ള പ്രണയം കൂടി. അവൻ കടുംപച്ച നിറത്തിലുള്ള ഷർട്ടായിരുന്നു ധരിച്ചിരുന്നത്. അവൾ മുമ്പിലൂടെ പോയപ്പോൾ കാശി ചൂളമിട്ട് വിളിച്ചു. ജാനി അവനെ തിരിഞ്ഞു നോക്കി. അവൻ അവളോട് സൂപ്പറായിട്ടുണ്ടെന്ന് കൈകൊണ്ട് ആംഗ്യം കാണിച്ചു.
പോടെ കാലനാഥ,
അവൾ കൊമ്പ് കാണിച്ചുകൊണ്ട് കൊഞ്ചലോടെ പറഞ്ഞു.
ഡേ,
അവൻ മുമ്പോട്ട് നീങ്ങിയതും നാവ് കടിച്ച് മുമ്പോട്ട് ഓടിപ്പോന്ന് അവളെ കാശി നോക്കി നിന്നു. ചെണ്ടമേളം ഉയർന്നു. ദേവീക്ഷേത്രത്തിലേക്ക് ശിവക്ഷേത്രത്തിൽ നിന്ന് എഴുന്നള്ളത്ത് പുറപ്പെട്ടു. നിറദീപങ്ങളുമായി സ്ത്രീകൾ മുമ്പോട്ട് നടന്നു. ജാനിയുടെ മാന്മിഴികൾ കാശിയെ തേടിക്കൊണ്ടിരുന്നു.
ഈ കാശിയേട്ടൻ ഇതെവിടെ പോയി കടക്കുക?
അവൾ താളമെടുത്ത് നടക്കുമ്പോൾ ചുറ്റും നോക്കിക്കൊണ്ട് സ്വയം പറഞ്ഞു.
നേരെ നോക്കി നടക്കടി പാമ്പ് ജാനിയെ.
അവന്റെ സ്വരം കാതിൽ കേട്ട് ജാനി ഞെട്ടലോടെ തിരിഞ്ഞു നോക്കി. ജാനി ചുണ്ടു കൂർപ്പിച്ച് ദേഷ്യത്തോട് അവൻ നോക്കി.
കാശിയേട്ടാ, എന്റെ അടുത്തുനിന്ന് പോകല്ലേ കേട്ടോ,
അവൾ അവനോട് കൊഞ്ചലോടെ പറഞ്ഞു.
കൊഞ്ചല്ലേ, വല്ലാതെ കൊഞ്ചല്ലേ,
അവൻ ഗൗരവം കാണിച്ച് മീശ പിരിച്ചുകൊണ്ട് പറഞ്ഞു.
പോടെ കാലനാഥ.
അവൾ അവനിൽ നിന്ന് ചുണ്ടുകൂട്ടി മുഖം തിരിച്ചു. കൂട്ടുകാരുടെ ഒപ്പം നടക്കുന്ന കാശി അവളുടെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. കാവിലമ്മ ക്ഷേത്രത്തിൽ എത്തിയ ശേഷം എല്ലാവരും തെയ്യാട്ടം കാണാൻ പോയി. ലക്ഷ്മിയുടെ മടിയിലിരിക്കുന്ന അപ്പുവും ശേഖരന്റെ മടിയിലിരിക്കുന്ന നെനുവും തെയ്യത്തെ കണ്ട് പേടിച്ചിരിക്കുകയാണ്. മാളൂട്ടി ജാനിയുടെ തോളിൽ കിടന്ന് തെയ്യാട്ടം കാണുകയായിരുന്നു. തെയ്യം കനൽ കൂമ്പാരമായ മേലേരിയിലേക്ക് ചാടിയതും അപ്പു ചുണ്ടും അലർത്തിക്കരഞ്ഞ് ലക്ഷ്മിയുടെ നെഞ്ചിലൊളിച്ചു.
അയ്യേ, ആ പുട്ടി ഇത്രയേ ഉള്ളൂ, കരയില്ലട കണ്ണ.
ലക്ഷ്മി അവനെ കൊഞ്ചിച്ച് ഇറുകെ പിടിച്ചുകൊണ്ട് പറഞ്ഞു. ശേഖരൻ അപ്പുവിന്റെ മുടിയിൽ പതിയെ തലോടി കൊടുത്തു.
തിരിഞ്ഞു നോക്കിയ ശേഖരൻ നേരെ കണ്ടത് മാളൂട്ടിയായിരുന്നു. അവൾ പുഞ്ചിരിച്ചപ്പോൾ ശേഖരൻ ഭയത്തോടെ മുഖം തിരിച്ചു. അല്പസമയം കഴിഞ്ഞപ്പോൾ ശേഖരൻ വിറക്കാൻ തുടങ്ങി. അയാളുടെ മടിയിൽ മാളു തലവെച്ച് കിടക്കുകയായിരുന്നു. ശേഖരൻ മാമേ, മടിയിൽ കിടക്കുന്ന മാളൂട്ടി അയാളെ നോക്കി വിളിച്ചു. ശേഖരന്റെ ഉടലാകെ വിറച്ചു. മാളു അറിഞ്ഞിരുന്നു അയാൾ വിറക്കുന്നത്. അയാളുടെ കൈ കവിളിൽ വെച്ച് മാളൂട്ടി മയങ്ങിക്കൊണ്ടിരുന്നു. ശേഖരന്റെ മിഴികൾ നിറഞ്ഞു തുളുമ്പി. അവിടുന്ന് എങ്ങോട്ടെങ്കിലും ഓടിപ്പോവാൻ അയാളുടെ ഉള്ളം പറഞ്ഞുകൊണ്ടിരുന്നു. മടിയിൽ കിടക്കുന്ന മാളൂട്ടിയുടെ മുഖം അഭിരാമിയെ കൂടുതൽ കൂടുതൽ അയാളെ ഓർമ്മിപ്പിച്ചു. ഈ സമയം കാശി ജാനിയുടെ ഫോണിലേക്ക് മെസ്സേജ് അയച്ചു. ഒന്ന് തിരിഞ്ഞു നോക്ക് മാഡം. പോ, ഞാൻ മിണ്ടൂല, കള്ളുടിച്ചില്ലേ ഏട്ടൻ? ഞാനോ? ഇല്ല വണ്ണ്, ഞാനിവിടുന്ന് കുടിക്കാൻ. തേജസ് പറഞ്ഞല്ലോ ജോണിയൊക്കെ കുടിക്കായിരുന്നെന്ന്. ജോണി കുടിച്ചാൽ ഞാൻ കുടിച്ചെന്നാണോ? കൂടെയുള്ളവർ കുടിച്ചാ ഏട്ടൻ കുടിച്ചാണ്. അവന്റെ വാക്കുകൾ വിശ്വാസമാണെങ്കിലും ജാനി അവനെ ചൂടാക്കാൻ വേണ്ടി വെറുതെ പറഞ്ഞ് ഫോണിലേക്ക് നോക്കി പൊട്ടിച്ചിരിച്ചതും അവൾ മേലോട്ട് ഉയർന്നു. കാശി പൊക്കിയെടുത്തു കൊണ്ടുപോകുന്നാണ്ട് ലക്ഷ്മി അവനെ വിളിച്ചു. കാശി, എന്ത് ഈ കാണിക്കണേ? അമ്മയുടെ മോൾക്ക് എന്നെ തീരെ വിശ്വാസമല്ല. വിശ്വാസം വന്നാ ഇവളെ ഞാൻ തിരിച്ചുതരാം. അവൻ അവളെയും എടുത്തുകൊണ്ടുപോയി. ആളുകളെല്ലാം നോക്കുന്ന കണ്ട് ജാനി ചമ്മലോട് മിഴികൾ ചിമ്മി. കാശിക്ക് ഒരു കൂസലുണ്ടായിരുന്നില്ല. കുളത്തിനടുത്ത പാറക്കല്ലിനടുത്തേക്ക് അവളെയും കൊണ്ടവൻ പോയി.
എന്നെ താഴിറക്ക് കാശിയേട്ടാ,
അവൾ അവന്റെ കയ്യിലിരുന്ന് കുതിരിക്കൊണ്ട് പറഞ്ഞു.
ഇരുന്ന് കുതിരാതടി.
കാശി അവളെ താഴിറക്കി. ജാനി അവനെ തള്ളിമാറ്റി.
നിനക്ക് ഞാൻ കുടിച്ചോന്ന് അറിയണ്ടേ? എന്നാ ശരിക്കറിഞ്ഞോ?
കാശി അവളുടെ മുഖം കൈവെള്ളിലെടുത്ത് അവളുടെ മുഖത്തേക്ക് ഊതി. ജാനിക്ക് ചിരി വന്നെങ്കിലും അവളവനെ കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാൻ തന്നെ തീരുമാനിച്ചു.
അയ്യേ, ഇതെന്താ കഴിച്ച്? വിസ്കി ആണോ അതോ റമ്മോ? ഹോ, എന്തൊരു നാറ്റം!
അവളവനെ ദേഷ്യം പിടിപ്പിക്കാൻ വേണ്ടി പറഞ്ഞു.
അല്ലടി, നിന്റെ അച്ഛൻ ആനന്ദ് ശങ്കർ, പുതിയ ബ്രാൻഡാണ്. എന്തേ?
ഓഹോ, കാലുവിന് ദേഷ്യം വരുന്നുണ്ടോ?
ജാനി അവന്റെ അടുത്തേക്ക് നീങ്ങിക്കൊണ്ട് ചോദിച്ചു.
ദേഷ്യം വരുന്നുണ്ടെങ്കിൽ?
അവൻ പിറകോട്ട് നീങ്ങുമെന്ന് അവൾ കരുതിയെങ്കിലും കാശി മുമ്പോട്ട് വരുന്ന കണ്ട് ജാനി പുറകോട്ട് നീങ്ങി.
എന്തേ, പാമ്പ് ജാനിയെ പേടിച്ചോ?
പോടാ.
എന്താ വിളിച്ച?
കാശി അവൾ അടുത്തേക്ക് വലിച്ചു.
പോടാ കാലനാഥാന്ന്.
അവൾ പാറമേൽ ചാലി നിന്നപ്പോൾ കാശി ഇരുവശത്തും കൈവച്ചു.
ഒന്നുകൂടെ വിളിച്ചേ?
കാശിയുടെ സ്വരം കടുത്തിരുന്നു.
പോടാ കാല.
അപ്പോഴേക്കും അവളുടെ അതരങ്ങളിൽ അവൻ ചുംബനം നൽകിയിരുന്നു. കാശി അകന്നു മാറിയപ്പോൾ ജാനി അവനെ തള്ളിമാറ്റി പിണങ്ങിപ്പോയി നിന്നു. കാശി അവൾ അടുത്തേക്ക് വലിച്ചു.
എന്നോട് പിണങ്ങിയിരിക്കാൻ നിനക്കെങ്ങനെ തോന്നുന്നു ജാനി?
അവളുടെ താടിയിൽ പിടിച്ചുകൊണ്ട് അവൻ പ്രണയത്തോട് ചോദിച്ചു. എനിക്കെന്റെ കാശിയേട്ടനോടൊരു പിണക്കവുമില്ല. എന്റെ ഏട്ടൻ കുടിച്ചിട്ടില്ലെന്ന് എനിക്കറിയാം. എനിക്ക് വിശ്വാസമാണ് എന്റെ ഏട്ടനെ. ഞാൻ ചുമ്മാ ദേഷ്യം പിടിപ്പിച്ചതാണ്, സോറി. അവനെ ഇറുകെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവൾ പറഞ്ഞപ്പോൾ കാശി അവളുടെ നെറ്റിയിൽ ചുംബിച്ച് നെഞ്ചോട് ചേർത്തു. താഴ്വാരത്തേക്ക് നോക്കി അവർ നിന്നു.
ജാനി,
നമുക്ക് ഉറക്കെ ആ താഴ്വാരത്തേക്ക് നോക്കി വിളിച്ചാലോ? അവൻ പറഞ്ഞു കേട്ട് അവൾ ശരിയും തലയാട്ടി. കാശി താഴ്വാരത്തേക്ക് നോക്കി ഉറക്കെ വിളിച്ചു. അവന്റെ ശബ്ദം കാറ്റിൽ പ്രതിധ്വനിച്ചുകൊണ്ടിരുന്നു. അവന്റെ നെഞ്ചോട് ചേർന്ന് നിൽക്കുന്ന അവളും താഴേക്ക് നോക്കി വിളിച്ചു. അവർ ഒരുമിച്ച് വിളിച്ചപ്പോൾ അവരുടെ ശബ്ദം ഒരുമിച്ച് കാറ്റിൽ അലഞ്ഞു. അവർ നിർത്താതെ ചിരിച്ചുകൊണ്ടിരുന്നു. രാവിലെ എണീക്കാൻ മടി കാണിച്ച് കാശി മൂടിപ്പതിച്ച് ഉറങ്ങിയായിരുന്നു. അപ്പോഴാണ് ജാനി ബാത്റൂമിൽ നിന്ന് ഇറങ്ങി വന്നത്. കാശിയേട്ടാ, എഴുന്നേറ്റേ. അവൾ ബെഡിൽ കിടക്കുന്ന അവനെ നോക്കിക്കൊണ്ട് ഉറക്കെ പറഞ്ഞു. കാശി പുതപ്പ് മുഖത്ത് നിന്ന് മാറ്റുമ്പോൾ ജാനി അവന്റെ അടുത്തേക്ക് തലതൂർത്തിക്കൊണ്ട് വരികയായിരുന്നു. ചുവന്ന ധാവണിയിൽ അവൾ അതീവ സുന്ദരിയായതുപോലെ കാശിക്ക് തോന്നി. അവന്റെ അരികിലേക്ക് വരുമ്പോൾ ജാനി സിന്ദൂരച്ചെപ്പെടുത്തുകൊണ്ട് അവന്റെ അരികിലിരുന്നു.
എഴുന്നേറ്റ്, മതി ഉറങ്ങിയത്.
അവന്റെ കവളിൽ തലോടിക്കൊണ്ട് അവൾ പറഞ്ഞു.
ഓ, എന്തൊരു തണുപ്പാണ് ജാനി നിന്റെ കൈ.
തന്റെ കവളിലിരിക്കുന്ന അവളുടെ കൈയോട് തണുപ്പറിഞ്ഞുകൊണ്ട് അവൻ പറഞ്ഞു.
അയ്യോ, തണുത്തോ?
അവൾ കൈയെടുക്കാൻ നോക്കിയപ്പോൾ കാശി അവളുടെ കൈ വലിച്ച് ബെഡിലേക്ക് ഇട്ടു. ജാനി അവന്റെ മുമ്പിലേക്ക് വീണു. അവൾ ഞെട്ടിലോട് അവനെ നോക്കിയപ്പോൾ കുസൃതിയൊപ്പിച്ച കുട്ടിയെപ്പോലെ അവൻ ചിരിച്ചു. ജാനി എഴുന്നേൽക്കാൻ നോക്കിയപ്പോൾ കാശി അവളോട് അവിടെ തന്നെ കിടക്കാൻ കണ്ണു കാണിച്ചു. ജാനി അനുസരണയോടെ തലയാട്ടി അവന് മുമ്പിൽ കിടന്നു. കാശി അവളിൽ നിന്ന് സിന്ദൂരച്ചെപ്പ് വാങ്ങി. സിന്ദൂരച്ചെപ്പ് തുറന്ന് കാശി അവന്റെ ചുണ്ടുകൾ കുങ്കുമത്തിലാഴ്ത്തി. ജാനി എന്തെന്ന മട്ടിൽ അവനെ നോക്കിയപ്പോൾ കാശിനാഥൻ അവളുടെ സീമന്തരേഖയിൽ കുങ്കുമം കൊണ്ട് നിറഞ്ഞ അവന്റെ ചുണ്ട് അമർത്തി ചുംബിച്ചു. ജാനി മിഴികളടച്ചവന്റെ മുടിയിൽ കൈയമർത്തി. കാശി അവളുടെ മൂക്കിൻ തുമ്പിൽ മൂക്കുരസിയപ്പോൾ ജാനിയുടെ വിരലുകൾ അവന്റെ മുടിയിൽ ഓടി നടന്നു. അപ്പോഴാണ് ആര്യ അവരുടെ റൂമിന്റെ ഡോറ് തുറന്നു വന്നത്. പക്ഷേ ജാനിയും കാശിയും അപ്പോഴും മിഴികളടച്ച് മൂക്കുരുമ്മിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാശിയുടെ തല കാരണം ജാനിയുടെ മുഖം കാണാനില്ലായിരുന്നു. ജാനി കാശിയുടെ മുടിയിൽ വിരലോടിക്കുന്നുമുണ്ട്. അവർ ചുംബിക്കുകയാണെന്ന് കരുതി ദേഷ്യം വന്ന് ആര്യ ഡോർ ശക്തിയിലടച്ചു. ജാനിയും കാശിയും മൂക്കുരുമെന്ന് നിർത്തി പെട്ടെന്ന് അകന്നു മാറി. അപ്പോഴാണ് അവരെ തന്നെ നോക്കി നിൽക്കുന്ന ആര്യ അവർ കണ്ടത്.
എന്താ ആര്യ, റൂമിലേക്ക് വരുമ്പോ ഡോറിൽ മുട്ടി വിളിച്ചൂടെ?
കാശി ബെഡിൽ നിന്നെഴുന്നേറ്റ് അവളോട് പൊട്ടിത്തെറിച്ചു.
മുട്ടി വിളിക്കാത്തോണ്ടല്ലേ തോഴിന്റെയും തോഴിയുടെയും ചുമരങ്ങളെല്ലാം കണ്ടത്? ആര്യ, മര്യാദക്ക് സംസാരിക്കണം. ഞങ്ങൾ ഭാര്യയും ഭർത്താവുമാണ്. ഞങ്ങളുടെ റൂമിലേക്ക് വരുമ്പോ മുട്ടി വിളിക്കാനുള്ള മാന്യ പോലും കാണിക്കാതെ ഇങ്ങനെയൊക്കെ പറയാൻ എങ്ങനെ തോന്നുന്നു നിനക്ക്? പിന്നെ ഞാൻ ചുംബിച്ചിട്ടുണ്ടെങ്കിൽ അത് എന്റെ ഭാര്യയാണ്, അതിന് നിനക്കെന്താ?
ജാനി ചേർത്തി പിടിച്ചുകൊണ്ട് കാശി പറഞ്ഞു.
ജാനി, നീ എന്നെ തകർത്തു. ഞാൻ മോഹിച്ച പുരുഷനെ നീ സ്വന്തമാക്കി. എങ്ങനെ തോന്നി നിനക്ക് എന്നോട് ഇങ്ങനെ ചെയ്യാൻ? വേദനയോട് അലിയുകയാണ് ഞാൻ കാശിയേട്ടന് വേണ്ടി.
ആര്യ കള്ളക്കരച്ചിലോടെ വിതുമ്പി. ജാനി അവൾ കരയുന്ന കണ്ട് പാവം തോന്നി അടുത്തേക്ക് പോകാൻ നിന്നപ്പോൾ കാശി അവളെ പിടിച്ചു നിർത്തി.
മര്യാദക്ക് ഇറങ്ങിപ്പോക്കണം ഇവിടുന്ന്, ഇല്ലെങ്കിൽ അത് കൈയുടെ ചൂട് നീ അറിയും. ഓടി!
കാശി അവളോട് ചൂടാവാൻ ചെല്ലുന്ന കണ്ട് ജാനി അവനെ തടഞ്ഞു. ആര്യ, സോറി, നിന്റെ ഇഷ്ടം എനിക്കറിയാം, പക്ഷേ കാശിയേട്ടൻ ഇപ്പൊ എന്നെ സ്നേഹിച്ചു പോയി. ജാനിയോട് കൈകൾ പിടിച്ച് പറയുന്ന കേട്ട് കാശിക്ക് ദേഷ്യം വന്നു.
ഇറങ്ങിപ്പോടി!
കാശി ആര്യയുടെ കൈ പിടിച്ച് റൂമിൽ നിന്ന് പുറത്തേക്ക് ഇറക്കി. ജാനിയെ ചേർത്ത് പിടിച്ച് ഡോർ വലിച്ചടച്ചു. ആര്യ കലിയോടെ തിരിഞ്ഞടന്നു. അപ്പോഴാണ് കാശിക്ക് ജോയിയുടെ കോൾ വന്നത്. ജോണിയുടെ വീട്ടിലേക്ക് വരാൻ ജോ ഫോണിലൂടെ വിളിച്ചു പറഞ്ഞപ്പോൾ കാശി തേജസ്സിനെയും ഒപ്പം കൂട്ടി ജോണിയുടെ വീട്ടിലേക്ക് പോയി. അവർ ചെല്ലുമ്പോൾ സിറ്റ് ഔട്ടിൽ ജോണിയുടെ അപ്പച്ചനും ഉണ്ടായിരുന്നു.
ഹലോ മിസ്റ്റർ ഹൗസ് വൈഫ് മുതലാളി,
പത്രം വായിക്കുന്ന അയാളുടെ മുമ്പിൽ മുട്ടുത്തിരുന്നുകൊണ്ട് കാശി വിളിച്ചു.
ആരേ ഇത്, എന്റെ ജോണക്കുട്ടിയോ?
അവനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഹൗസ് വൈഫ് പറഞ്ഞു. കാശി അയാളുടെ കൈ പിടിച്ച് എഴുന്നേൽപ്പിച്ചു.
മക്കള് വാ, എടിയേ, ഇതാരാ വന്നിരിക്കുന്നു നോക്കിയേ.
ഹൗസ് വൈഫ് അകത്തേക്ക് പോകുമ്പോൾ വിളിച്ചു കൂവി.
എന്റെ ദൈവേ, ഞാൻ കരുതി വല്ല വിരുന്നുകാരാവുന്നു. ഇത് നമ്മുടെ കൊച്ചനല്ലേ വന്നിരിക്കണേ, ഈ മനുഷ്യന്റെ ഒരു കാര്യം.
അവരുടെ അടുത്തേക്ക് വന്ന് ജോണിയുടെ അമ്മ മേഴ്സി കാശിയുടെ കവിളിൽ പിടിച്ചുകൊണ്ട് പറഞ്ഞു. കാശിയും തേജസ്സും അവരുടെ ചിരിയിൽ പങ്കേർന്നു. അവർ ഡൈനിങ് ഹാളിലേക്ക് ചെല്ലുമ്പോൾ ജോയും ജോണിയും അവന്റെ അനിയത്തി നാൻസിയും ആഹാരം കഴിക്കായിരുന്നു.
വട, നല്ല താറാവർച്ചയുണ്ട്,
അവരെ കണ്ടതും ജോണി പറഞ്ഞു. തേജസ്സും കാശിയും അവരോടൊപ്പം ഇരുന്നു.
ഹായ് കാശി ചായ,
ജോണിയുടെ പെങ്ങൾ പറഞ്ഞു. നീ എന്താ എന്നെ കണ്ടില്ല പെങ്ങളൂട്ടിയെ? അവളുടെ തലക്കൊരു കൊട്ടുകൊടുത്തോണ്ട് തേജസ് ചോദിച്ചു.
അയ്യട, ഞാൻ മിണ്ടൂര ചേട്ടായിയോട് മാളൂട്ടി ഇങ്ങോട്ട് കൊണ്ടുവരാന്ന് പറഞ്ഞിട്ട് ഇതുവരെ കൊണ്ടുവന്നില്ല. ഞാൻ അവിടെ പോയി കാണേണ്ടി വന്നു. ആദ്യം എന്റെ കാശിച്ചായ കൊണ്ടുപോയത്.
സോറി മോള്, എനിക്ക് തിരക്കായതുണ്ടല്ലേ.
എത്ര തിരക്കായാലും എന്റെ കാശിച്ചായ ഞങ്ങൾ പെങ്ങന്മാര് വിളിച്ചാ വരും. ഞാനും മാളൂട്ടിയും കരുണിയും ശ്രീയും ഗീതേച്ചിയും കാവ്യടുത്തിയെല്ലാം ഇന്നലെ കാശിച്ചായനോടൊപ്പം ആതിരപ്പള്ളി വെള്ളച്ചാട്ടം കാണാൻ പോയി. പിന്നെ കാശിച്ചായന്റെ സ്വന്തം ജാനിച്ചേച്ചിയും പിന്നെ സച്ചിയും നെനുവും അപ്പും കൂടി ഉണ്ടായിരുന്നു. ഞങ്ങൾ എല്ലാവരും അടിച്ചു പൊളിച്ചു ഇന്നലെ, അല്ലേ കാശിച്ചായ?
നാൻസി അവന്റെ പുറത്തട്ടിക്കൊണ്ട് ചോദിച്ചു.
പിന്നെ അല്ലേ,
കാശി അവളോട് പറഞ്ഞു.
എടാ, എന്നിട്ട് ഞങ്ങളൊന്നും വിളിച്ചില്ലല്ലോ.
ജോണി പരിഭവിച്ചു.
അയ്യട, ഇച്ചാനെ വിളിച്ചപ്പോ എന്താ പറഞ്ഞേ? ഒന്ന് പോയിടി, ഞങ്ങൾ ചർച്ചയിലാണെന്ന്.
ചർച്ച ആ ഗ്യാരേജിൽ നിന്ന് കുടിക്കല്ലായിരുന്നോ? നാൻസി പറഞ്ഞു കേട്ട് ജോണി ചമ്മലോടെ കാശി നോക്കി. കാശി അവനെ നോക്കി വല്ല കാര്യവും ഉണ്ടായിരുന്നെന്ന് അവനോട് കൈകൊണ്ട് കാണിച്ചു. ആഹാരം കഴിച്ചു കഴിഞ്ഞതിന് ശേഷം എല്ലാവരും ജോണിയുടെ റൂമിൽ ഇരിക്കുകയായിരുന്നു. കാശി ജോയിയുടെ നെഞ്ചിൽ ചാരി കിടക്കുകയായിരുന്നു. ജോണിയും തേജസ്സും ജോയും പരസ്പരം നോക്കി. കാശിയോട് അവനും ശ്രീയും പ്രേമിക്കുന്ന കാര്യം പറയാൻ വേണ്ടിയാണ് അവർ റൂമിൽ വന്നിരുന്നത്. ജോ ടെൻഷനോടെ മുഖത്തെ വിയർപ്പ് തുടച്ചു. കാശി ഒന്നും അറിയാതെ കണ്ണടച്ച് കിടക്കുകയാണ്. ജോ അവന്റെ മുടിയിൽ മസാജ് ചെയ്യുന്നുമുണ്ട്.
പറയടാ,
ജോണി ജോയുടെ ഫോണിലേക്ക് വാട്സാപ്പ് അയച്ചു.
എടാ, എനിക്ക് പേടിയാവുന്നു.
ജോ മെസ്സേജിന് റിപ്ലൈ കൊടുത്തു. ജോ, നീ മര്യാദക്ക് പറഞ്ഞു, ഇല്ലെങ്കിൽ അവളെ വേറെ ആരെയും കെട്ടിക്കൊണ്ടു പോകും.
കരിനാക്ക് വളക്കാതട പുല്ലേ.
പറയടാ പട്ടി.
പറയാം, നീയൊക്കെ ഇന്ന് പുറത്തേക്ക് പോകും, തള്ളി ഞാൻ ഒറ്റക്കൊണ്ടോളാം.
നിങ്ങൾക്ക് എങ്ങോട്ടാടാ?
ജോണിയും തേജസ്സും ബെഡിൽ എഴുന്നേറ്റ് പോകുമ്പോൾ കാശി ചോദിച്ചു.
ഞാനേ ഇവനെയും കൊണ്ട് കടയിൽ പോയിട്ട് വരാം. എന്നാ ഞങ്ങളുണ്ട്,
കാശി എഴുന്നേറ്റോട് പറഞ്ഞു.
ഹാ, അവിടെ കിടക്കടാ, അപ്പൊ വരാം.
ജോണി അവനെ ബെഡിലേക്ക് തള്ളിക്കൊണ്ട് പറഞ്ഞ് റൂമിൽ നിന്ന് പോയി. കാശി ജോയിയുടെ നെഞ്ചിലേക്ക് തന്നെ കിടന്നു.
കാശി,
മിഴികൾ അടച്ചു കിടക്കുന്ന കാശി അവന്റെ വിളികേട്ട് കണ്ണു തുറന്നു.
എന്താടാ?
കാശി അവനോട് ചോദിച്ചു.
കാശി, നിനക്ക് എന്നെ എത്രത്തോളം ഇഷ്ടമുണ്ട്?
ജോ ടെൻഷൻ കുറയ്ക്കാൻ വേണ്ടി അവനോട് ചോദിച്ചു.
എന്താടാ ഇപ്പൊ അങ്ങനെ ചോദ്യം?
പറയടാ.
പാലത്തറ ജോസിന്റെ മകൻ ജേക്കബിനോട് നാദേശ്വരത്തെ കാശിനാഥിനെ തോന്നിയ സൗഹൃദം വെറും ഒരു സൗഹൃദമല്ല. കുട്ടിക്കാലത്ത് നഴ്സറിൽ ഒരേ ബെഞ്ചിലിരുന്ന് പഠിക്കുമ്പോ കുറുമ്പൻ കാശിയായി എന്നോട് ആരും കൂട്ടുകൂടിയില്ല. ആരോടും ഇണ്ടാതെ മുഖം വെറുപ്പിച്ചിരിക്കുന്ന എന്നെ തോളിൽ കൈയിട്ട് നീ സ്നേഹത്തോടൊരു കടി തന്നു. അപ്പോൾ തന്നെ വേദന കൊണ്ട് ദേഷ്യം വന്ന ഞാൻ എന്റെ കയ്യിലിരുന്ന സ്റ്റീൽ സ്കെയിൽ കൊണ്ട് നിന്റെ തലക്കടിച്ചുകൊണ്ടിരുന്നു. ആ അടിയൊക്കെ കൊണ്ടിട്ടും ടീച്ചർ എന്നെ തല്ലാൻ വന്നപ്പോ നീ എന്നെ പൊതിഞ്ഞു പിടിച്ചു. ടീച്ചർ അടിച്ചടി നിന്റെ പുറത്താ വീണത്. തലയിൽ മുറിവ് പറ്റി ചോര പൊടിയുമ്പോഴും നീ എന്നെ പൊതിഞ്ഞു പിടിച്ച കൈകൾ വേർപ്പെടുത്തിയില്ല. ഞാൻ നിന്നെ തള്ളി മാറ്റി പോയപ്പോഴും
ടീച്ചർ എന്റെ വീട്ടുകാരെ വിളിച്ചു വരുത്തിയപ്പോഴും നീ എന്റെ ഭാഗം പറഞ്ഞ് എന്റെ കൂടെ നിന്നു. അപ്പോഴും ഞാൻ നിന്നെ തള്ളിമാറ്റി. പിന്നീടുള്ള ദിവസങ്ങളിലെല്ലാം നീ എന്റെ പുറകെ നടന്നു. ഒന്നും അത്ര പെട്ടെന്നൊന്ന് ഇഷ്ടപ്പെടാതെ ഞാൻ നിന്നെ തള്ളിമാറ്റിക്കൊണ്ടേയിരുന്നു. നീ എന്റെ പുറകെ കൂടി. ഒരു ദിവസം അനന്തനും കൂട്ടുകാരും എന്നെയും അജുവിനെയും തല്ലുമ്പോഴാണ് നീയും നമ്മുടെ പിള്ളേരും ഞങ്ങളെ വന്ന് രക്ഷിച്ചത്. ചോരയിലിച്ച് നിൽക്കുന്ന എന്നെ തോളിലേറ്റ് നീ വീട്ടിലേക്ക് കൊണ്ടുപോയി. എന്റെ മുറിവൊക്കെ മാറിയപ്പോ എന്റെ തുടുത്ത കവിളിൽ നീ വീണ്ടും കടിച്ചു. കൂട്ടുകാരനാവോ എന്ന് ചോദിച്ചു. അന്ന് നിന്നെ കെട്ടിപ്പിടിച്ച് ഞാൻ കുറെ കരഞ്ഞു. അവിടുന്ന് തുടങ്ങി നമ്മുടെ ബന്ധം, ഒപ്പം നമ്മുടെ പിള്ളേരും. പിന്നെ എന്റെ കയ്യിൽ നിന്ന് നീ പൊതിരെ തല്ലുവാങ്ങി. അപ്പോഴും നീ വഴക്കടിച്ചാലും തിരിച്ചു തല്ലില്ല. എന്റെ അച്ഛൻ എന്നെ റോട്ടിലിട്ട് തല്ലുമ്പോ എന്റെ മുകളിൽ വന്ന് കിടന്ന് ആ തല്ലൊക്കെ എത്ര തവണ നീ കൊണ്ടു. എന്റെ അച്ഛൻ മാറാ പറഞ്ഞിട്ടും നീ മാറിയില്ല. എന്റെ സ്വരമൊന്നും മാറിയ പിന്നെ നിനക്ക് സമാധാനം ഉണ്ടാവില്ല. ടൂർണമെന്റുകൾക്ക് പോകുമ്പോ കളിയിൽ നിനക്ക് അടിക്കാമായിരുന്നിട്ടും നീ ആ ബോൾ എനിക്ക് പാസ് ചെയ്ത് തരും. ഞാൻ ജയിലിൽ പോയിട്ടും എന്റെ വീട്ടുകാരെ സ്വന്തം വീട്ടുകാരെ പോലെ ചേർത്ത് പിടിച്ചിടാ നീയും കുടുംബവും. അതാണ് എന്റെ ജോ. എന്റെ തുടുത്ത കവിളിൽ കടിച്ച് എന്നോട് കൂട്ടുകൂടിയവൻ. ഞാൻ വേദനിപ്പിച്ചാലും എന്നെ വിട്ടുപോവാത്ത കാശി പറഞ്ഞു നിർത്തിയതും ജോ പൊട്ടിക്കരയാൻ തുടങ്ങി. എന്താടാ? ജോ മുഖംമുത്തിക്കരയുന്നാണ്ട് കാശി ഞെട്ടിപ്പിടഞ്ഞുകൊണ്ട് എഴുന്നേറ്റു. കാശി എന്നോട് പൊറുക്കട. ജോ അവന്റെ നെഞ്ചിൽ മുഖാമർത്തി കരഞ്ഞു. എന്താടാ പറ? ജോ അവന്റെ മുഖം കൈക്കുമ്പിലെടുത്തുകൊണ്ട് പറഞ്ഞു. ജോ കരഞ്ഞുകൊണ്ടിരുന്നു. എന്താ ജോ, നീ എന്തിനാ കരയുന്നേ? കാശി ചോദിക്കുമ്പോഴും അവൻ കരഞ്ഞുകൊണ്ടിരുന്നു. തുടരും ഈ കഥയുടെ ബാക്കി ഭാഗം നാളെ ഇതേ സമയം. ഏതാനും പാർട്ടുകൾ കൊണ്ട് നമ്മുടെ ഈ കഥ അവസാനിക്കുകയാണ്. മൊത്തം 50 പാർട്ടാണ് സുജിഷ എഴുതിയിരിക്കുന്നത്. അതിൽ 44-ാമത്തെ പാർട്ടിലാണ് നമ്മൾ എത്തി നിൽക്കുന്നത്. സുജിഷ എഴുതിയ 6 പാർട്ടുകൾ കൂടിയാണ് ബാക്കിയുള്ളത്. എന്തുതന്നെയാലും ഈ ഒരു കഥ ഒരു വലിയ വിജയം തന്നെയാണെന്ന് നിസ്സംശയം പറയാം. അതുകൊണ്ട് തന്നെ ഈ കഥയുടെ വിജയം വലിയ രീതിയിൽ തന്നെ ആഘോഷിക്കുന്നുണ്ട്. കഥയിലെ രഹസ്യങ്ങൾ ഒരുപാട് ചുരുളഴിയാനുണ്ട്. എന്തായാലും വരും ഭാഗങ്ങളിൽ എല്ലാം കലങ്ങി മറിയുന്നതാണ്. ജാനിയും കാശിയും ഒരുമിക്കുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.